2024 ജൂൺ 24 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. 19 നിഴലുകൾ അപ്പുറം കസേരകളിൽ വാരവിശേഷം പങ്ക്തിയിൽ നിന്ന് വിദുരർ എഴുതുന്നു. നേരം ഇരുട്ടി വെളുക്കുന്നതുവരെ രാമായണം വായിച്ച ആളോട് സീതയുടെ ഭർത്താവ് ആരെന്ന് ചോദിച്ചാൽ രാവണനാണെന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ തമാശയാകാം, അല്ലെങ്കിൽ അജ്ഞതയാകാം. കേൾക്കുന്നവർക്ക് ചിരിക്കാൻ വക. മുഖ്യമന്ത്രിയുടെ ഏത് ശൈലിയാണ് മാറ്റേണ്ടത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഭീമമായ തോൽവിയുടെ ത്വാതിക അവലോകനത്തിന് തലസ്ഥാനത്ത് ചേർന്ന CPM നേതൃയോഗത്തിന് ശേഷം പത്രക്കാരുടെ ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച മറുചോദ്യം ഇതായിരുന്നു: തങ്ങളെ സഖാവ് ഊതിയതാണെന്ന് ചില പത്രക്കാർ. ഈ വർഷത്തെ ഏറ്റവും മികച്ച തമാശയ്ക്കുള്ള അവാർഡ് ഗോവിന്ദൻ മാഷിന് കൊടുക്കണമെന്ന് മറ്റു ചിലർ തെറ്റിദ്ധരിക്കേണ്ട. മാഷിന് അതിന്റെ ഉത്തരം പിടികിട്ടാത്തതാണ്. കനത്ത തിരിച്ചടിക്ക് കാരണമായ ജനവികാരം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന് മാഷ് മലയാളത്തിലല്ലേ കുറ്റസമ്മതം നടത്തിയത്? അല്ലെങ്കിൽ തന്നെ ഒരാളുടെ ശൈലി പെട്ടെന്ന് രൂപപ്പെടുന്നതോ എളുപ്പത്തിൽ മാറ്റാവുന്നതോ ആണോ എന്ന മാഷിന്റെ ചോദ്യവും ശരിയല്ല. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തെ മുന്നിലിരുത്തി പറയാൻ ചിലർ ധൈര്യം കാട്ടിയെന്ന് പത്ര റിപ്പോർട്ട്. മന്ത്രിസഭയിൽ ഉള്ളത് മുഖ്യമന്ത്രിയും 19 നിഴലുകളും ആണെന്ന് വരെ വിമർശനം ഉയർന്നത്രേ. എല്ലാ മാധ്യമ സിൻഡിക്കേറ്റിന്റെ പണിയല്ലേ? മുൻപ് ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കെ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടം മുൻ ശിഷ്യ തിരുത്തൽവാദവുമായി രംഗത്തിറങ്ങി. സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. ലക്ഷ്യം തട്ടൽ തന്നെ ലീഡറല്ലേ പുള്ളി? ഈ പ്രായത്തിൽ ഇനി എന്ത് പ്രതിച്ഛായയാണ് ഞാൻ മാറ്റേണ്ടത് എന്നായിരുന്നു അന്ന് പത്രക്കാരോട് ലീഡറുടെ ചോദ്യം. കഴിഞ്ഞ 3 കൊല്ലത്തെ ഭരണത്തിലുള്ള ജനവികാരം തിരിച്ചറിയാതിരിക്കാൻ പാർട്ടി നേതാക്കൾ ഈ നാട്ടിലായിരുന്നില്ല. താമസം അതോ മാവിലായി കാരായിരുന്നുവോ? പശുവും ചത്തു, മോരിലെ പുളിയും പോയി. എന്നിട്ടും തോറ്റതിന്റെ ഉത്തരം നേതാക്കൾക്ക് മാത്രം പിടികിട്ടുന്നില്ല. അത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഇനിയും 2 വർഷം കൂടി കാത്തിരിക്കണമെന്ന് പ്രതിപക്ഷം. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് 1 സീറ്റല്ലേ കിട്ടിയുള്ളൂ. എന്നിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റോടെ വീണ്ടും അധികാരത്തിൽ വന്നില്ലേ? വീടിന്റെ മോന്തായം വളയുകയും ചുവരുകൾ ഇടിയുകയും ചെയ്തെങ്കിൽ എന്താ? അടിത്തറ ഭദ്രമല്ലേ? തെറ്റുകൾ തിരുത്തി ഞങ്ങൾ മുന്നേറും. ഗോവിന്ദൻ മാഷിന് തികഞ്ഞ വിശ്വാസം. ഭരണവിരുദ്ധ വികാരം കനത്ത തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി സെക്രട്ടറി പരോക്ഷമായെങ്കിലും സമ്മതിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ തിരുത്തൽ മാർഗരേഖ വരുന്നത്. CPMന്റെ അടിത്തറ തകർക്കുന്ന വിധത്തിൽ പരമ്പരാഗത വോട്ടുകൾ എങ്ങനെ എതിർപാളയങ്ങളിലേക്ക് ഒഴുകി ഈഴവ സമുദായത്തിലേക്കുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും കടന്നുകയറ്റത്തിന് സമുദായ നേതാക്കൾ വഴിയൊരുക്കി എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരം. ക്രൈസ്തവ വോട്ടുകൾ ചോർന്നതിന് കാരണം ഭീഷണിയും. അപ്പോൾ ഈ വോട്ട് ബാങ്കുകൾ ഇക്കാലവും ഫിക്സഡ് ഡെപ്പോസിറ്റായി കക്ഷത്ത് വെച്ച് കൊണ്ടു നടക്കാമെന്നാണോ കരുതിയിരുന്നത്? അത് കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപം പോലെ ആയെന്ന് പ്രതിപക്ഷം. നോക്കട, നമ്മുടെ മാർഗെ കിടക്കുന്ന മറക്കട നീ അങ്ങ് മാറിക്കിടാ. പാഞ്ചാലിയുടെ ആഗ്രഹം നിറവേറ്റാൻ സൗഗന്ധിക പുഷ്പം തേടിയിറങ്ങിയ ഭീമസേനൻ വഴിമധ്യേ കിടന്ന ഹനുമാനോട് ആവശ്യപ്പെടുന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ സന്ദർഭം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 17 സീറ്റും UDF കൈക്കലാക്കിയതിന്റെ ആനന്ദ തിമിർപ്പിനിടെ തലപ്പത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും മനപ്പായസം ഉണ്ട് തുടങ്ങി. 2 കൊല്ലം കൂടി കഴിയുമ്പോൾ ഭരണം നമ്മുടെ കയ്യിൽ. സന്തോഷവും അതിലേറെ ഉത്കണ്ഠയും കൊണ്ട് ഇരിക്കാനും കിടക്കാനും മാത്രമല്ല ഉറങ്ങാനും പറ്റാത്ത അവസ്ഥ. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയാണ് ഉത്കണ്ഠ. അത് മറ്റേ ആശാന്മാർ അടിച്ചുമാറ്റാൻ അനുവദിക്കരുത്. അതിന് ഇപ്പോഴേ തുടങ്ങണം. വെട്ടൽ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൽ അവർ പണി തുടങ്ങിയെന്നാണ് അണിയറ സംസാരം. മാർഗതടസ്സമാകുമെന്ന് കരുത ചിലരെ കണ്ടില്ലെന്ന് നടിച്ചു. പ്രസംഗിക്കാൻ പോലും ക്ഷണിച്ചില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും ഈ ഒഴിവാക്കൽ നേരിടേണ്ടി വന്നു എന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആക്ഷേപം. യോഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ വസതിയിൽ നടന്ന വിരുന്നിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങി. പ്രതിഷേധം കൊണ്ടാണെന്ന് ചെന്നിത്തല പക്ഷം. അതല്ല തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണെന്നും മറുപക്ഷം. തലസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടും യോഗത്തിന് എത്താതിരുന്നതിനാൽ K. മുരളീധരൻ രക്ഷപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടേണ്ടി വന്നില്ലല്ലോ. തൃശൂരിലെ തോൽവിയിലുള്ള അദ്ദേഹത്തിന്റെ പിണക്കം ഇനിയും തീർന്നിട്ടില്ല. പിണക്കം ആരോടൊക്കെയാണെന്നോ പിന്നീട് പറയാം. സമയം വരട്ടെ. മാവാണോ മൂത്തത്, അതോ അണ്ടിയാണോ? കണ്ണൂരിൽ ആദ്യം ബോംബ് നിർമ്മാണം തുടങ്ങിയത് CPM ആണോ, കോൺഗ്രസ് ആണോ, RSS ആണോ? രണ്ടിനും ശരി ഉത്തരം കണ്ടെത്തുക അസാധ്യം. മാവ് പൂക്കും. കാലം കഴിഞ്ഞാലും കണ്ണൂരിൽ ബോംബിന് ഭഞ്ഞമില്ല. ഒടുവിലത്തെ സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധൻ, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലോ എന്ന കെ സുധാകരന്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊങ്കാലയായി. വൃദ്ധന്റെ ജീവന് വിലയില്ലേ എന്നായി ചോദ്യം. താൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് തിരുത്തേണ്ടി വന്നു കമ്പക്കുടിക്ക്. കെ സുധാകരൻ, പിണറായി വിജയൻ വാഗ്പോരിലെ സ്ഥിരം കഥാപാത്രമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഇരുവരും പഠിച്ച കോളേജ് സുധാകരനെ പ്രത്യേക ഏറ്റിങ്ങിലൂടെ മലർത്തിയടിച്ചെന്ന് പിണറായി, മറിച്ചാണ് സംഭവിച്ചതെന്ന് സുധാകരൻ അവകാശപ്പെടുന്ന കലായം. അവൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്തെ തുടങ്ങിയതാണ് വെട്ടുകുത്തും. എത്ര പേരെ കുത്തിക്കൊന്നു, എത്ര പേരെ വെടിവെച്ചു കൊന്നു. പിണറായി സഖാവിനെ ലക്ഷ്യമാക്കിയാണ് സുധാകരന്റെ അമ്പെയ്ത്ത്. സുധാകരൻ എന്തൊക്കെ വേണ്ടാധീനം തനിക്കെതിരെ വിളിച്ചു പറഞ്ഞാലും അടുത്തിടെയായി പിണറായി സഖാവ് എന്തുകൊണ്ടോ അതത്ര ഗൗനിക്കാറില്ല. ഒരു നിസ്സംഗാവും, എല്ലാം ചിരിയിലൊതുക്കും, ഇതെത്ര കണ്ടതാണെന്ന മട്ടിൽ സഖാവിനെ കൊണ്ട് വീണ്ടും പ്രത്യേക ഏക്ഷൻ എടുപ്പിക്കരുത്. നുറുങ്ങ്. ഇന്ദിരാഗാന്ധി ഭാരത മാതാവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോൺഗ്രസിന്റെ മാതാവെന്നാണ് പറഞ്ഞതെന്ന് പിറ്റേന്ന് തിരുത്തൽ. സുരേഷ് ഗോപിയും രാഷ്ട്രീയം പഠിച്ചു തുടങ്ങി.